المدرسة. إخواني الكرام، وفقني الله وإياكم لما يحب ويرضى، فلنتذكر بارك الله فيكم شيئا من هدي النبي صلى الله عليه وعلى آله وسلم في صفة صلاة الجنازة. فإن رسول الله صلى الله عليه وعلى آله وسلم سن لنا في صلاة الجنازة أن نكبر أربعة، وأحيانا أن نكبر خمسة. فقد جاء في الصحيحين أن رسول الله صلى الله عليه وعلى آله وسلم صلى على جنازة فكبر أربعة، وجاء عن جمع من الصحابة الكرام رضوان الله تعالى عليهم أجمعين. وفي مسلم عن زيد بن أرقم رضي الله تعالى عنه وارضاه أن رسول الله صلى الله عليه وعلى آله وسلم صلى على جنازة فكبر خمسة. فكله سنة من سنة نبينا محمد صلى الله عليه وعلى آله وسلم.
بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على رسول الله، ما بعده. أمن لله أبو عبد الرحمن عبد الله بن أحمد الإرياني حفظ الله عبدالله بن درسان صلاة الجنازة على السنة، سنة الدرسان في الإنجنان جنازة مسكارة أن الله يشيانا دائم إلى تركي ويركنا. النبي صلى الله عليه وسلم فعلا سنربان لهم ميزة مسكارة نال تكبير وان دائرنا دائرا حديث يلد نال تكبير دائرنا سليرنا. إنه لي صحيح مسلم زيد بن أرقم رضي الله عنه حديث ഒരു മയ്യത്ത് നമസ്കരിക്കുകയും അതിൽ അഞ്ച് തക്ബീർ ചൊല്ലിയിട്ടുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നാലാവാം അഞ്ച് തക്ബീറുകളാവാം. ഇതൊക്കെ നബിയുടെ സുന്നത്ത് തന്നെയാണ്. നാല് ചെയ്താലും അഞ്ച് ചെയ്താലും സുന്നത്താണ്.
أن رسول الله عليه الصلاة والسلام يكبر تكبيرة الأولى وهي تكبيرة الإحرام كما سيأتي إيضاحه إن شاء الله جل وعلا، ويقرأ بعد ذلك سورة الفاتحة، ثم يكبر التكبيرة الثانية جاء هكذا في الحديث، ثم يصلي على النبي صلى الله عليه وعلى آله وسلم، ثم يكبر التكبيرة الثالثة فيدعو للميت كما سيأتي إيضاحه إن شاء الله جل وعلا، ثم يكبر التكبيرة الرابعة. قال العلماء له أن يدعو لا سيما إذا كبر التكبيرة الخامسة بعد الرابعة، ومنهم من قال له أن يسلم أي إن كبر التكبيرة الرابعة يسجد عليها ثم يسلم ثم يسلم. فإن كان يكبر خمسا فعندئذ بعد الرابعة يدعو ثم يكبر الخامسة ثم يسلم.
النبي صلى الله عليه وسلم آدم أي جنازة مسكارتي لي تكبير جلّم تكبير الإحرام نمسكارتي لي كبير ريشي كامل جلّا تكبير تكبير نشاشم سورة الفاتحة هو جلّم عندما تكبير سلّي نشاشم النبي صلى الله عليه وسلم ميلي صلاة جلّم مونام تكبير لي മയ്യത്തിന് വേണ്ടി ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും. നാലാമത്തെ തക്ബീറിന് ശേഷം ഉലമാക്കൾ പറയുന്നത് ഒന്നുകിൽ അയാൾക്ക് അല്പസമയം മിണ്ടാതിരുന്നിട്ട് കുറച്ച് സമയം മിണ്ടാതിരുന്നതിന് ശേഷം സലാം വെട്ടാം, അല്ലെങ്കിൽ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അഞ്ച് തക്ബീർ ചൊല്ലാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാലാമത്തെ ശേഷം പ്രാർത്ഥിച്ചിട്ട് അഞ്ചാമത്തെ തക്ബീർ ചൊല്ലിയിട്ട് വീണ്ടും സലാം വെട്ടാം. ഇതാണ് തിരിഞ്ഞ രൂപത്തിൽ നമസ്കാരത്തിന്റെ രൂപം. ഒന്നാമത്തെ തക്ബീർ അതിൽ ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിൽ സലാത്ത്, മൂന്നാമത്തെ തക്ബീറിൽ മയ്യത്തിന് വേണ്ടി ദുആ, നാലാമത്തേതിൽ ഒന്നുകിൽ സലാം വിട്ടാം, അല്ലെങ്കിൽ അഞ്ച് തക്ബീർ ചൊല്ലുന്നുണ്ടെങ്കിൽ ദുആ ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ തക്ബീർ ചൊല്ലി വീണ്ടും സലാം വിട്ടാം. ഇതാണ് ചുരുങ്ങിയ രൂപം. ഇനി ഓരോന്നും പ്രത്യേകം പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്.
لكننا سنذكر الآن بارك الله فيكم شيئا من الإيضاح.
الحمد لله رب العالمين.
ويترين برنا ذي مايزا مسكاة ذي ري بين سيرين يروكم നാല് തക്ബീർ എന്താണ് ചെയ്യേണ്ടത്? ഇനി അദ്ദേഹം ഇൻഷാല്ല ഓരോ നാലിനെ വിശദീകരിക്കും. ഇനി ഈ പറഞ്ഞ ജനറലായിട്ട് മൊത്തത്തിൽ ഇപ്പൊ പറഞ്ഞ രൂപത്തിൽ ഓരോന്നോരോന്നായിട്ട് ഓരോ പ്രവൃത്തിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി കണ്ടുവോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. അതുപോലെ അലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എന്റെ സുന്നത്ത് പിന്തുടരുക. സുന്നത്തുൽ ഖുലഫായി റാശിദീൻ അൽ മഹ്ദിയീൻ മിൻ ബഅദി, എനിക്ക് ശേഷം എന്റെ സഹാബത്തിന്റെ സുന്നത്ത് നിങ്ങൾ പിന്തുടരുക. അള്ളു അലൈഹ ബിൻ നവാജിദ്, അണപ്പലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു لقد كان رسولكم في رسول الله اسوه حسنه, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിലെ നല്ലൊരു മാതൃകയുണ്ട്. അള്ളാഹുവിനെയും പരലോകത്തെയും ആഗ്രഹിക്കുകയും അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഈ രൂപത്തിൽ നമ്മൾ നബിസ്വലമിന്റെ സുന്നത്ത് കൃത്യമായി മനസ്സിലാക്കി അതേപോലെ ജനാദ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ശബ്ദം പറയാം, ഒന്നാമതായിട്ട് പിന്നെ നമുക്ക് ഏറ്റവും അത്തമായിട്ടുള്ള ഏറ്റവും പൂർണ്ണമായിട്ടുള്ള നമസ്കാരം, അതുപോലെ ഏറ്റവും അപ്പുറമായിട്ടുള്ള നമസ്കാരം നമസ്കരിക്കാം. നമ്മൾ ഏതായാലും ജനാദ നമസ്കരിക്കാണ്, അപ്പൊ അത് ഏറ്റവും പൂർത്തിയ രൂപത്തിൽ നമുക്ക് നമസ്കരിക്കാം. രണ്ടാമത്തേതായിട്ട് നബി സഹോദരങ്ങളുടെ സുന്നത്ത് പിന്തുടർന്നു എന്നതിന് നമുക്ക് നല്ല പ്രതിഫലം കിട്ടും. മൂന്നാമതായി നബി സഹോദരങ്ങളുടെ സുന്നത്ത് നമ്മൾ ജീവിപ്പിക്കുകയാണ്, നബി എങ്ങനെ നമസ്കരിച്ചു അതുപോലെ നമ്മൾ നമസ്കരിക്കുകയാണ്, ഇങ്ങനെയുള്ള മഹത്വം നമുക്ക് കിട്ടും. സുന്നത്ത് കൃത്യമായി മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ നമസ്കരിക്കാം.
من هدي نبينا صلى الله عليه وعلى آله وصحبه وسلم في صفة صلاة الجنازة من خلال الاطلاع على الأحاديث الصحيحة أنه كان عليه الصلاة والسلام إذا صلى على جنازة وكانت الجنازة حاضرة شاهدة فإن كان ذكرا صلى إلى رأسهم وإذا كانت أنثى قام
ഇനി നിസ്വാദമായ ചിഹ്നത്തിൽപ്പെട്ടുള്ള കാര്യമാണ് അത്. ജനാസ നമസ്കരിക്കുന്നത് ഒരു ഹാജറായിട്ടുള്ള അവിടെ പ്രസന്റ് ആയിട്ടുള്ള ജനാസയാണെങ്കിൽ, കാരണം മറിഞ്ഞ ജനാസക്ക് നമസ്കരിക്കും, അതെങ്ങനെയാണെന്ന് ഇനി വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ നമസ്കരിക്കുന്ന ജനാസ അവിടെ ഹാജറുള്ളതാണെങ്കിൽ, അത് ആണാണെങ്കിൽ ആ ജനാസയുടെ തലയുടെ നേർക്ക്, മരിച്ച വ്യക്തിയുടെ തലയുടെ നേർക്ക് നിന്നുകൊണ്ട് നമസ്കരിക്കും. അതല്ല സ്ത്രീയാണെങ്കിൽ പിന്നെ അമയത്തിന്റെ മധ്യഭാഗത്തേക്ക്, അവരുടെ വയറിന്റെ ഭാഗത്തേക്ക് എന്നുകൊണ്ട് നമസ്കരിക്കും.
عند وسطها صلوات ربي عليه وعلى آله وسلم فلذلك نعم كان هذا المقام من هدي رسول الله عليه الصلاة والسلام. أما إذا كان الميت غائبا كان يكون بارك الله فيكم موت في غرق في البحار أو انفجار بارك الله فيكم فلم يبق لهم أثر, قال العلماء فإنه يستقبل القبلة أي هذا الإمام والمصلم يستقبل القبلة ويكبر فيصلي صلاة الجنازة بنفس الصفة وتسمى صفة صلاة الجنازة على الغائب. على ماذا؟ على الغائب. من ذلك بارك الله فيكم ما جاء في الصحيحين أن رسول الله صلى الله عليه وعلى آله وصحبه وسلم بلغه الخبر. أي خبر؟ الجواب خبر موت النجاشي وهو في بلاد الحبشة. فوصل الخبر في حينه إلى النبي عليه الصلاة والسلام في الحال عن طريق الوحي وفي زمان ليس فيه إلا السكين والهواتف ولا ما يسمى بالجوالات ولا نحوها من المواصلات. فربما من أراد أن يذهب من المدينة إلى بلاد الحبشة أو من أراد أن يأتي من بلاد الحبشة إلى المدينة يحتاج إلى أيام بل إلى شهور. لماذا؟ لوجود المفاوز البعيدة البرية والبحرية. فانظر يا رعاك الله إلى دليل وعلم من أعلام النبوة. يأتي الخبر إلى النبي صلى الله عليه وعلى آله وسلم في نفس اليوم فيقول النبي عليه الصلاة والسلام إن أخا لكم مات بغير أرضكم. إن أخا لكم اليوم مات بغير أرضكم لكنه أخ، أخ في الإسلام لأنه مسلم، أخ في الإسلام لأنه آمن بالرسالة المحمدية. إن أخا لكم مات بغير أرضكم قال فقوموا أي للصلاة عليهم. نعم. فقام النبي صلى الله عليه وعلى آله وسلم وكبر أربعة وصلى خلفه الصحابة الكرام بما يسمى بصلاة الغائب أو بصلاة بارك الله فيكم الجنازة الغائب، صلاة جنازة الغائب. طيب بارك الله فيكم.
ഇനി ആ മയ്യത്തവിടെ ഹാജരില്ലെങ്കിലും മയ്യത്തവിടെ ഇല്ല ഉദാഹരണത്തിന് വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരാൾ അല്ലെങ്കിൽ ഒരു സ്ഫോടനത്തിൽ മരിച്ചു അങ്ങനെ മയ്യത്ത് നമുക്ക് കിട്ടാൻ ഇല്ലാതായി അങ്ങനെയാണെങ്കിൽ കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാം. മയ്യത്തില്ലാത്ത സ്ഥിതി കിബിലക്ക് നേരെ തിരിഞ്ഞ് സാധാരണ പോലെ നമസ്കരിക്കാം. ഇതിനുള്ള ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കല് സഹാബത്തിനോട് പറഞ്ഞു. ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസാണ്. ഇന്ന അഹല്ലക്കും മാത്ത് ബിഗൈരി അർളിക്കും. നിങ്ങളുടെ ഒരു സഹോദരൻ മറ്റൊരു നാട്ടില് മരണപ്പെട്ടിട്ടുണ്ട്. നജ്ജാഷി റളിയല്ലാഹു അൻഹു റഹിമഹുള്ളാഹ് അല്ലേ, താബി അല്ലേ, താബിയാണ് നജ്ജാഷി റഹിമഹുള്ളാഹ്. അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. ഹബശയിലാണ്, എത്യോപ്യയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അവിടെ അദ്ദേഹം മരണപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തന്നെ വിവരം കിട്ടും. ഇത് നബിന്റെ ഒരു നുബുവത്തിന്റെ തെളിവും കൂടിയാണ്. ദലാലുൽ നുബുവ, നുബുവത്തിന്റെ തെളിവുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെ ഫോണില്ല. ചിലപ്പോ ഒരാള് ഹബശയിൽ നിന്ന് മദീനയിലെത്തണമെങ്കിൽ മാസങ്ങൾ പിടിക്കും. കടലും കരയൊക്കെ ആയിട്ട് ഒരുപാട് അകലുണ്ട്. എന്നാൽ അന്ന് തന്നെ നബിക്ക് വഹയായിട്ട് വിവരം കിട്ടും. അങ്ങനെ അവരോട് പറയും, സഹാബത്തിനോട് പറയും, ഇന്നാഹല്ലക്കും മാതൃകും മറ്റൊരു നാട്ടിൽ നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവർക്ക് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അദ്ദേഹത്തിന് തുടർന്നോട് നമസ്കരിച്ചു. നാല് തക്ബീറോടുകൂടി അവർ നമസ്കരിച്ചു. അപ്പൊ ഈ രൂപത്തിലാണെങ്കിൽ കിബിലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുക. ഇതിന് സ്വലാത്തു എന്താ പറയാ, സ്വലാത്തുൽ വായിബ്, വായിബായിട്ടുള്ള മയ്യത്തിന് മറഞ്ഞ എന്നാണ് വായിബ് എന്ന് പറഞ്ഞ മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്നാണ് പറയുന്നത്.
وهو كان من هدي النبي عليه الصلاة والسلام عند تكبيرة الإحرام أن يرفع يديه، وهذا في جميع صلوات، صلاة النافلة وصلاة الفريضة وصلاة الجنازة وغيرها من الصلوات يرفع يديه. جاء في السنة حذو أذنيه، وجاء حذو منكبيه صلى الله عليه وعلى آله وصحبه وسلم. سيكبر يرفع يديه عليه الصلاة والسلام، ثم بعد ذلك يضع يده اليمنى على يده اليسرى، اليدين الطاهرتين الشريفتين صلى الله عليه وعلى آله وصحبه وسلم. وبذلك سن لأمته عليه الصلاة والسلام كما جاء في مجموعة من الأحاديث إخواني الكرام. ثم بعد ذلك قال أهل العلم يقرأ الفاتحة، منهم من قال يدعو بدعاء الاستفتاح، ومنهم من قال لا يدعو بدعاء الاستفتاح بل يقرأ سورة الفاتحة، وذلك أن مقام صلاة الجنازة إنما هو ليس بمقام طول. ومنهم من قال بل يدعو لأنه الوارد في السنة. ومن ثم فالقول الراجح في هذه المسألة له أن يدعو بدعاء الاستفتاح وأن يلتقي من الأدعية القصيرة.
ഇനി ഒന്നാമത്തെ തക്ബീർ, ആ തക്ബീർ തക്ബീറുൽ ഇഹ്റാമാണ്. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തക്ബീർ ആ തക്ബീർ ചെല്ലുന്ന സമയത്ത് കൈ ഉയർത്താം എന്നുള്ളതാണ് സുന്നത്തിന്. വിശ്വാസത്തിലും കൈ ഉയർത്താറുണ്ടായിരുന്നു, ചെവിയുടെ നേരെ അല്ലെങ്കിൽ തോളിന് നേരെ. ഇത് പർദ്ദ നമസ്കാരമായാലും സുന്നത് നമസ്കാരമായാലും ജനാസയായാലും എല്ലാ നമസ്കാരത്തിലും നിസ്കാരത്തിലുള്ള സുന്നത്താണ് കൈ ചെവിക്ക് നേരെ അല്ലെങ്കിൽ ചുമലിന് നേരെ ഉയർത്തുക എന്നുള്ളത്. എന്നിട്ട് കൈ കെട്ടിയതിന് ശേഷം തക്ബീർ ചെല്ലുകയും കൈ കെട്ടുകയും ചെയ്തതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. പക്ഷെ ഉലമാക്കൾക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതാം, ചിലർ പറഞ്ഞിട്ടുണ്ട് ദുആ വൽ ഇസ്തിഫ്താഹ് അല്ലാഹു വാജ്ബൈനി വജ്ഹതു വജീ അല്ലാഹി ഖുദ്റസ്മ അതുപോലെ ഇങ്ങനെയുള്ള അദ്ദേഹത്തിലെ ഇസ്തിഫ്താഹ് നമസ്കാരം തുടങ്ങുമ്പോഴുള്ള ദുആകള് അത് പറയാമോ പറയാൻ പാടില്ല, പറയാമെന്നും പാടില്ലെന്നും പറഞ്ഞവരുണ്ട്. അതിന് റാജിഹായ അഭിപ്രായം. പാടില്ലെന്ന് പറയാൻ പറയുന്നവരുടെ തെളിവ് മയത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നീണ്ടൊരു നമസ്കാരമല്ല, അത് പെട്ടെന്ന് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. എന്നാലും ചെല്ലാന്ന് പറഞ്ഞവര് മറ്റെല്ലാ നമസ്കാരത്തിലും ചെല്ലുന്നുണ്ട് എന്നതിനൊരു സംഗതിയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ അതിൽ റാജിഹായ അഭിപ്രായം കൂടുതൽ ശരിയാണെന്ന് തോന്നുന്നത് ചെല്ലാമെന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകിച്ച് ചെറിയ ദുആകൾ തെരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുക, ദുആ ഇസ്തിഫ്താഹത്തിന് വന്നിട്ടുള്ള ചെറിയ ദുആകൾ എടുത്തിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് ഫാത്തിഹ ഓതാം.
كما أمر رب العالمين جل وعلا في كتابه الكريم. ثم يبثل كما ورد أيضا عن نبينا عليه الصلاة والسلام في صلاته، إن كانت سرية بثملت السرية سرا، وإن كانت في الجهمية بثملت سرا، ثم استفتح الصلاة بقوله الحمد لله رب العالمين جل فيقرأ بعد ذلك بارك الله فيكم البسملة، ثم يقرأ سورة الفاتحة، ثم بعد ذلك بارك الله فيكم قال أهل العلم يكبر التكبيرة الثانية فيقول الله أكبر، وتلاحظون عدم رفع اليدين، وهذا الأقرب إلى السنة، أن رفع اليدين يكون حين تكبيرة الإحرام في صلاة الجنازة لا غير، لا غير. نعم. فبعد التكبيرة الثانية يصلي على النبي صلى الله عليه وعلى آله وصحبه وسلم، والأفضل أن يصلي بالصلاة الإبراهيمية. ما هي الصلاة الإبراهيمية؟ التي فيها ذكر إبراهيم الخليل عليه السلام، فيصلي بالصلاة المعروفة المحمودة، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. هذه الصلاة بارك الله فيكم الإبراهيمية، يقولها متى؟ بعد التكبيرة الثانية. ثم بعد ذلك
ഈ തക്ബീർ ഇഹ്റാമിന് ശേഷം ഇസ്തിഫ്താഹിന്റെ വിഷയം പറഞ്ഞു, ഒന്നുകിൽ ചെല്ലാം, ചെല്ലാണെങ്കിൽ ചെറുത് ചെല്ലാം, അതുപോലെ തന്നെ ഔദു ബിസ്മി ഓതിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം രണ്ടാമത്തെ തക്ബീർ ചൊല്ലിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ തക്ബീറിലേക്ക് പ്രവേശിക്കുക. ആ സമയത്ത് കൈ ഉയർത്താതിരിക്കുന്നതാണ് സുന്നത്തിനോട് അടുത്തത്. ഒന്നാമത്തേതിൽ മാത്രം തക്ബീർ കൈ ഉയർത്തൽ, രണ്ടാമത്തേതിൽ കൈ അവിടെ തന്നെ വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാം. അതിനുശേഷം സലാത്ത് ചെല്ലുക. ആ സലാത്ത് സലാത്തും ഇബ്രാഹിമിയ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്ന അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ് എന്നുള്ള അസ്സലാത്തുൽ ഇബ്രാഹിമിയ എന്നുള്ള സലാത്ത് എന്നതല്ല. ഇതാണ് രണ്ടാം തക്ബീർ
ചെയ്യേണ്ടത്. يدعو للميت لأن مشروعية صلاة الجنازة إنما هي من أجل الدعاء للميت، يدعو للميت، وجاء في الحديث فأخلصوا له في الدعاء، يخلص في الدعاء نعم لهذا الميت، وإن لم يكن من أقاربه وإن لم يكن من أصحابه، فيخلص في الدعاء للميت المسلم أخل، ومن حقه بعد وفاته أن نصلي عليه صلاة الجنازة وأن ندعو له بالرحمة والمغفرة. نعم. وأيضا إن كانت له مظالم فيما يعفى عنها نعم من أمور شخصية، من أمور شخصية، فعندئذ يقال عفى الله عنه، نعم سامحته وغفر الله له. وإن كان دين أيضا أو مال أو نحو ذلك أو مظلمة قال غفر الله له. نعم إنا لله وإنا إليه راجعون، نسأل الله أن يغفر له. وأن يرحمه وأن يتغمده برحمته. هذا بارك الله فيكم فيما يتعلق نعم بحق ابن آدم، حق ابن آدم. أخواني الكرام حفظكم الله، فالإخلاص في الدعاء. الأمر الآخر بارك الله فيكم، الأفضل أن يدعو بما وردت السنة. قال العلماء: وإذا لم يكن حافظا، إذا لم يكن حافظا للأحاديث الواردة بالأدعية عن نبينا عليه الصلاة والسلام، فيخلص له بالدعاء بالرحمة والمغفرة ودخول الجنة والنجاة من النار. مثلا لا أحفظ، فعندئذ أقول: اللهم اغفر له، اللهم ارحمه، اللهم ادخله الجنة، اللهم أعذه من عذاب القبر ومن عذاب النار. يدعو بما نعم فتح الله جل وعلا عليه. إلا أن الأفضل انظر أن تقول ما ورد في السنة المطهرة فيما نهج به النبي صلى الله عليه وعلى آله وسلم.
إني منادى تكبير له دبر الله أكبر نوريا. അതിലും രണ്ടാമത്തേൽ പറഞ്ഞ പോലെ കൈ ഉയർത്താതിരിക്കാന്നുള്ളതാണ് സുന്നത്തെ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തക്ബീർ ചൊല്ലാം. ആ തക്ബീറില് നമ്മൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മയ്യത്ത് നമസ്കാരം തന്നെ എന്തിനാണ് വെച്ചിട്ടുള്ളത്? ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനാണ്, ഇതാണ് ഈ നമസ്കാരത്തിന്റെ ലക്ഷ്യം. അതിലാണ് നമ്മൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ സമയത്ത് നമ്മള് നമുക്ക് എന്തെങ്കിലും ഹക്കുകൾ മയ്യത്ത് തരാനുണ്ടെങ്കിൽ, ആ മരണപ്പെട്ട വ്യക്തി തരാനുണ്ടായിരുന്നെങ്കിൽ നമ്മളത് പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അള്ളാഹു എന്നെ ആഫോത്താൻ, ഞാൻ അവർ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നമുക്ക് പറയാം. പിന്നീട് ദുആ, ഈ ദുആ ഇന്നത്തിൽ വന്നിട്ടുള്ള ദുആ ഉണ്ട്, അതിന് ഇദ്ദേഹം പറയുന്നുണ്ട്. ആ ദുആ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നമുക്ക് ഹിസ്ബില്ലെങ്കിൽ നമുക്ക് എന്ത് ഉലമാക്കൾ പറയുന്നത്, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാം, അള്ളാഹു പുറത്തു കൊടുക്കാൻ. അള്ളാഹുർജന്നരകത്ത് നിന്ന് രക്ഷിക്കാനും സ്വർഗത്തിൽ പാപങ്ങൾ പുറത്തു കൊടുക്കാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് നമുക്കറിയില്ലെങ്കിൽ ഈ ദുആ ഹിസ്ബില്ലെങ്കിൽ. അല്ലെങ്കിൽ സുന്നത്തിൽ വന്നിട്ടുള്ള ദുആ, നിസ്വാസനം പ്രാർത്ഥിക്കാനുണ്ടായിരുന്ന ദുആ, അതാണ് ഏറ്റവും അഫ്സൽ. അത് ഇനി പറയുന്നു:
فيما تلفظ به نبينا عليه الصلاة والسلام في صلاته على موت المسلمين وفي صلاته على الجنائز. ومن ذلك بارك الله فيكم ما جاء في صحيح الإمام مسلم عن عوف بن مالك رضي الله تعالى عنه وأرضاه. ماذا قال عوف؟ قال: صلى النبي عليه الصلاة والسلام على جنازة فسمعت من دعائه أنه قال: اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وادخله الجنه واعذه من عذاب القبر ومن عذاب النار. جاء في روايه ايضا لمسلم: وقه فتنه القبر. فهذه 14 دعوه من نبينا محمد صلى الله عليه وعلى اله وسلم على رجل من المسلمين في صلاة الجنازة. قال عوف بن مالك رضوان الله تعالى عليه: حتى تمنيت أن أكون أنا ذلك الميت. حتى تمنى عوف بن مالك أن يكون ذلك الميت الذي صلى عليه النبي صلى الله عليه وعلى آله وصحبه وسلم. وذلك لأن هذا الدعاء جامع لكل خير مع ما فيه من دخول الجنة والنجاة من عذاب القبر ومن عذاب النار. ولأن هذا الدعاء من من؟ الجواب من محمد صلى الله عليه وعلى آله وسلم، الذي ليس دعاؤه كدعائنا، بل دعاؤه مستجاب عليه الصلاة والسلام. ولذلك قال عوف بن مالك: حتى تمنيت أن أكون أنا ذلك الميت الذي صلى عليه النبي عليه الصلاة والسلام. فهذه أدعية عظيمة مباركة لا يمكننا أن نحظى بها إلا بتعلمنا لهدي نبينا صلى الله عليه وعلى آله وسلم، إلا بقراءتنا في سنته، إلا بحفظنا لأحاديثه وأدعيته الثابتة عنه عليه الصلاة والسلام. ومن ذلك أيضا ما جاء عند الإمام أبي داود.
പ്രാർത്ഥിക്കാണ്ടായ ദുആ, ചെയ്യാണ്ടായ ദുആ, നാം മുസ്ലിം റഹ്മുള്ളാഹ് ഔഫ് ബിൻ മാലിക് എന്ന സഹാബിയിൽ നിന്ന് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. അതിന്റെ നിസ്ബാഹത്തിലും ഒരു മയ്യത്തിനും നമസ്കരിക്കുകയും അദ്ദേഹം പ്രാർത്ഥിക്കും: അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ. വർഹംഹു, അദ്ദേഹത്തോട് റഹ്മത്ത് ചെയ്യണേ. വആഫിഹി, അദ്ദേഹത്തിന്റെ പാപം വിട്ടുവീഴ്ച ചെയ്യണമേ. വഅഫു അൻഹു, ആഫിഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആശ്വാസം കൊടുക്കണേ, ആശ്വാസം കൊടുക്കണേ. വഅഫു അൻഹു, അദ്ദേഹത്തിന്റെ പാപം വിട്ടുകൊടുക്കണേ.
وأكرم نزله أدي أدن ده سيغرنا أناكنا أدري سيغرنا أوجع مدخله أدي أدن برويسي كان السلام أدي أدن بشارة ما يقولنا وغسله بالماء والثلج والبرد واللم وندو مني وندو أدي أدن جايكي سيغرنا ونقه من خطوايا لما ينقص بلا بيض من الدنس ولده والسلام അഴുക്കിൽ വൃത്തിയാക്കുന്നത് പോലെ അദ്ദേഹത്തെ ശുദ്ധീകരിക്കണമേ. അപ്പൊ അബ്ദുൽ ഹുദാർ ഖൈറം മിൻ ദാരിഹി, അദ്ദേഹം വിട്ടുപോകുന്ന ഈ വീടിനേക്കാൾ നല്ല വീട് അദ്ദേഹത്തിന് കൊടുക്കണമേ. അഹ്ലൻ ഖൈറം മിൻ അഹ്ലി, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കാൾ നല്ല കുടുംബത്തെ അദ്ദേഹം നൽകണമേ. വാഇദ്ഹു മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൽ നാർ, ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അദ്ദേഹത്തെ കാക്കണമേ. മറ്റൊരു വിവാദത്തില് ഇതിന്റെ കൂടെ വഖിഹി ഫിത്നത്തുൽ ഖബർ, ഖബറിലുള്ള ശിക്ഷയ, ഖബറിലുള്ള പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ കാക്കണമേ എന്ന് വന്നിട്ടുണ്ട്. ഇത് 14 ദുആകൾ ഇതിൽ ഉൾപ്പെട്ടു. 14 കാര്യങ്ങൾ ഈ മയത്തിന് വേണ്ടി ചോദിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് കേട്ടപ്പോൾ അസൂബ് മാലിക് റളിയല്ലാഹു അൻഹു, അതിന്റെ റാവിയായ സഹാബി, അദ്ദേഹം പറയാണ് അത് കേട്ടപ്പോൾ ഞാൻ ആ മയത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. കാരണം അത്രക്ക് ഹൈറുള്ള ഒരു ദുആണത്. ഒരു മനുഷ്യന് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും, നരകത്തിന്റെ മോചനം, സ്വർഗം, എല്ലാം അതിൽ ഉൾപ്പെട്ടു. അപ്പൊ ഇതാണ് ഏറ്റവും അസ്കൽ. ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ സുന്നത്ത് പഠിച്ചേ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആകളൊക്കെ നമ്മൾ ഹിഫ്ലാക്കിയേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു.
وعند بعض اهل السنن وكذلك عند الامام احمد من حديث ابي هريره رضي الله تعالى عنه وارضاه قال كان النبي صلى الله عليه وعلى اله وسلم اذا صلى على جنازه كان في دعائه ان يقول اللهم اغفر لحينا وميتنا، اللهم اغفر لحينا وميتنا، ذكرنا وانثانا، صغيرنا وكبيرنا، شهيدنا وغائبنا، اللهم من أحييته منا فأحيه على الإسلام، ومن توفيته منا فتوفه على الإيمان، اللهم لا تحرمنا أجره ولا تفتنا بعده، لا تحرمنا أجره أي أجر الصلاة له، أجر الصلاة عليه، وأجر تجهيزه وتخفيفه وتكفينه وتشييعه ودفنه، وأيضا ولا تفتنا بعده أي لا نفتن بعد موته فنرتد عن ديننا أو عن سنة نبينا محمد صلى الله عليه وعلى آله وصحبه وسلم. فهذا من أدعية النبي صلى الله عليه وعلى آله وصحبه وسلم. فإذا كان الشخص يحفظ هذا فعندئذ يقوله بارك الله فيكم. فإذا قال قائل هل يدعو بدعاء واحد أم دعاءين؟ الجواب إن كان الوقت متسعا، انظر، نعم، فكبر الإمام التكبيرة الثالثة ثم أطال إلى التكبيرة الرابعة فندعو بالدعائين. وإن فرغنا من الأدعية التي نحفظها عن نبينا عليه الصلاة والسلام ندعو أيضا بأدعية أخرى فيها ما تقدم من الإخلاص للدعاء في الميت، من الإخلاص للدعاء في الميت.
മറ്റൊരു ദുആഹിസ്വാസം ദുആ ചെയ്തിട്ടുള്ളതായി അബുദാവൂദ് റഹിമഹുള്ള അതുപോലെ മറ്റ് പണ്ഡിതന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഹിംസ്വാസനം പ്രാർത്ഥിച്ചു, അള്ളാഹുമ്മ അഗ്ഫിർ ലിഹയ്യിന വമയ്യിത്തിന, അള്ളാഹുമ്മ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവനുള്ളവർക്കും മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണമേ. ദഹരിന വൻസാന, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, സഗീറിന വ കബീറിന, ചെറിയവർക്കും വലിയവർക്കും, ഷാഹിദിന വ ഗായിബിന, ഇവിടെ ഹാജരുള്ളവർക്കും ഹാജരില്ലാത്തവർക്കും എല്ലാം നീ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ. അള്ളാഹുമ്മ ലാ തഹ്റിംന അജ്റഹു, അള്ളാഹുമ്മ ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയരുത്. അതായത് മയ്യത്ത് കുളിപ്പിച്ചതിന്റെയും അത് കഫം ചെയ്തതിന്റെയും അത് നമസ്കാരവും അതുപോലെ ജനാസ മറുപടിയും ഇതിന്റെയൊക്കെ പ്രതിഫലം ഞങ്ങൾ തടരുത്. പല തരത്തിലുള്ള ബാധവും, ഇയാളിപ്പോ മുസ്ലിമായി മരിച്ചു, അതിനുശേഷം ഞങ്ങളെ മുട്ടത്തായി പോവുക അല്ലെങ്കിൽ ചിന്നത്ത് നിന്ന് പഴച്ചു പോയിട്ടുള്ളൊരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കരുത്, ഇതുപോലെ മരണം വരെ ഉറച്ചു നിൽക്കാൻ സഹായിക്കണേ എന്നുള്ള ദുആയും വന്നിട്ടുണ്ട്. ഈ ദുആയും വേണമെങ്കിൽ ദുആ നമുക്ക് ചെയ്യാം. ഇനി ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു ദുആണോ അതൊക്കെ രണ്ടെണ്ണാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ സമയത്തിനനുസരിച്ച്, ഇമാമ് മൂന്നാമത്തെ തക്ബീറിൽ കുറെ സമയം നിൽക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും പ്രാർത്ഥിക്കാം, രണ്ടും കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ദുആയും ഈ മയത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും പ്രാർത്ഥിക്കാം. ഇനി ഞാൻ സ്വർഗത്തിൽ വിട്ടുപോയത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അഖ്ലിസു ലഹു ഫിദ്ദുആ, ഈ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇഖ്ലാസോടെ ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരായിരുന്നാലും, നമ്മുടെ കുടുംബക്കാരനായിരുന്നാലും ആരായാലും മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി കാര്യമായിട്ട് നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്.
ثم بعد ذلك بارك الله فيكم، أما إذا كان الوقت قصيرا فعندئذ يكتفي، نعم، بماذا؟ بدعاء واحد. ثم يكبر التكبيرة الرابعة قائلا الله أكبر، لاحظتم ما أشرنا إليه. ثم بعد ذلك قال بعض أهل العلم له أن يدعو، يدعو لمن؟ قالوا يدعو للميت إن دعا، وله أن يسلم مباشرة بعد أن يسقط هنيها، نعم، له أن يسكت مباشرة ثم يسلم عليها كما قال بعض أهل العلم، وله أن يدعو للميت أيضا، للميت أيضا. لماذا؟ لأن صلاة الجنازة إنما صليناها من أجل أن ندعو للميت. نعم، شرعت لنا من أجل الدعاء لهذا الميت، وهو أحوج من الأحياء للدعاء، فإنه الآن إلى أين؟ إلى القبر. إلى أين؟ إلى اللحد. إلى أين؟ إلى الدفن. إلى أين؟ إلى سؤال الملحين. فكان من هدي نبينا صلى الله عليه وعلى آله وصحبه وسلم إذا فرغ من دفن الميت كما جاء عن عثمان عند الإمام أبي داود أنه يقوم على قبره فيقول: استغفروا لأخيكم وسألوا له التثبيت فإنه الآن يسأل. انظر، فالميت بحاجة إلى الدعاء بالمغفرة بالتثبيت إلى غير ذلك. بارك الله فيكم. طيب،
ഇനി നാലാമത്തെ തെക്കുവരുതല്ല, അടുത്തതായിട്ട് ഇതുവാ കഴിഞ്ഞാൽ നാലാമത്തെ തെക്കുവരുതല്ല, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ കൈ ഉയർത്തേണ്ടതല്ല. ഈ നാലാമത്തെ തെക്കുവിന് ശേഷം നമുക്ക് ഒന്നുകിൽ അല്പസമയം മിണ്ടാതിരുന്നിട്ട് സലാം വെട്ടാം, അല്ലെങ്കിൽ നമുക്ക് മയത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് സലാം വെട്ടാം. ദുആ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ദുആ ചെയ്യണം, കാരണം ഈ മയത്ത് ജീവനുള്ളവരെ പോലെയല്ല, ജീവിച്ചിരിക്കുന്നവരെ പോലെയല്ല, അവന് സ്വന്തമായിട്ട് ദുആ ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് വളരെ ആവശ്യക്കാരനാണ് ദുആയിലേക്ക്, കാരണം അയാളെ ഇനി പോകുന്നത് ഖബറിലേക്കാണ്, അതുപോലെ ഒരു കുഴിയിലേക്കാണ് അയാളുടെ ജീവിതം, അവിടെ മലക്കുകൾ ചോദ്യം ചോദിക്കാൻ വരുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മരണപ്പെട്ട ആളെ മരമാടിയതിനു ശേഷം ഖബറിന്റെ അടുത്ത് നിന്ന് പറയാറുണ്ടായിരുന്നു: ഇസ്തഗ്ഫിറു ലിഅഖീകും, നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക, അവൻ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, കാരണം അവനിപ്പോ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഖബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയിലേക്കാണ് അയാൾ പോകുന്നത്. അതുകൊണ്ട് പ്രത്യേകം ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യുക, എന്നിട്ട് നമുക്ക് സലാം വെട്ടാം നാലാമത്തെ തക്ബീർ.
إن سلم واحدة أجزأته صارت صحيحة، وإن سلم تسليمتين فهو الأقرب، فهو الأقرب. نعم، لأن عبد الله بن مسعود رضي الله تعالى عنه قال كما هو عند الإمام البيهقي، قال: ثلاث سنن. نعم، تركهن الناس من هدي رسول الله صلى الله عليه وعلى آله وصحبه وسلم، وذكر منها التسليم في الجنازة كالتسليم في الصلاة، يعني كتسليم الصلاة المفروضة، صلاة الفريضة والنافلة. ومنهم يفقه، فهم العلماء التسليم كالتسليم، قالوا بنفس المدى وبنفس العدد وبنفس الكيفية، فيسلم اثنتين جهة اليمين وجهة الشمال ويقول: السلام عليكم ورحمة الله، السلام عليكم ورحمة الله. نعم، وهذا الأقرب. بارك الله فيكم. فمن سلم واحدة فكما سمعتم تجزئ، لأنه قد جاء عن بعض السلف رضوان الله تعالى عليهم أجمعين. إخواني أحبابي، أصعب
സലാം വീട്ടുന്നത്, സലാം ഒന്നാണോ രണ്ട് സലാമാണോ, ഒരു സലാം വീട്ടിയാലും ശരിയാകും, കാരണം ചില സ്ഥലത്തുകൾ അങ്ങനെ ചെയ്തായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ രണ്ട് സലാം വീട്ടുന്നതാണ് സുന്നത്തിനോട് കൂടുതൽ അടുത്തത്, കാരണം ഇബ്നു സുൽത്താനിൽ നിന്ന് ഞാൻ ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു സുൽത്താൻ പറഞ്ഞു മൂന്ന് സുന്നത്തുകൾ ജനങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം: തസ്ലീമും ജനാസ ദിനം, ജനാസ നമസ്കാരത്തിലെ സലാം വീട്ടില് കത്തസ്ലീമിന് സലാം, സാധാരണ നമസ്കാരത്തിന് സലാം വീട്ടുന്ന അതുപോലെ തന്നെ. അപ്പൊ സാധാരണ നമസ്കാരം സ്ഥലം വീട്ടുന്ന അതേപോലെ എണ്ണത്തിന്റെ കാര്യത്തിലും രൂപത്തിലും പറയുന്ന വാക്കിലും ഒക്കെ അത് തന്നെ. അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള വലത്തെ ഭാഗത്തേക്ക്, അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള ഇടത്തെ ഭാഗത്തേക്ക്, ഇതാണ് അതേപോലെ. അപ്പൊ അതാണ് സുന്നത്തിനോട് കൂടുതൽ അടുത്ത രൂപം. ഇമാം വലിക്കും വന്നാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അത് ശരിയാകും.
فهل ثبت عن نبينا عليه الصلاة والسلام أنه بعد أن فرغ من الصلاة على الجنازة شيء من القرآن مثلا قرأ أو نحو ذلك؟ الجواب لا، فإنما فرغ من صلاة الجنازة ثم تحمل الجنازة وتشيع نعم على السنة من أجل الدفن، فما دخلنا في صلاة الجنازة إلى نجد الدعاء. وأيضا بارك الله فيكم، أفضل الدعاء ونحن بالإحرام، بين الإحرام وداخل الصلاة بصفة شرعية وعلى هدي رسول الله صلى الله عليه وعلى آله وصحبه وسلم، فنسأل الله جل وعلا أن يرحمنا وإياكم.
ഇനി നമസ്കാരം കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഖുർആനോത്തോ അങ്ങനെ ദുആ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ മയ്യത്ത് കൊണ്ടുപോയി മറമാടുക. അതാണുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ദുആ എന്ന് പറയുന്നത് ഈ ഇഹ്റാമിലായിരിക്കുന്ന സമയം, നമസ്കാരത്തിന് ഇഹ്റാമിന് ശേഷം ഉള്ള സമയം ആ ദുആ ചെയ്യാനാണ് നമ്മൾ നമസ്കരിക്കാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ സമയത്താണ് ദുആ. അതിനുശേഷം മയ്യത്ത് കൊണ്ടുപോയി മറമാടുക എന്നുള്ളതാണ് സുന്നത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അതുപോലെ എല്ലാ മുസ്ലിങ്ങളെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരുമായിട്ടുള്ള എല്ലാ മുസ്ലിങ്ങളെയും അവന്റെ റഹ്മത്ത് ചെയ്യുമാറാകട്ടെ.